بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ വഴിവിളക്ക് ഗ്രൂപ്പിലൂടെ തിങ്കളാഴ്ചയിലെ അഖീദ ക്ലാസ് ശ്രദ്ധിക്കുന്ന നല്ലവരായ ശ്രോതാക്കളെ, കഴിഞ്ഞ രണ്ട് മൂന്ന് ക്ലാസുകളിൽ ഇൽമുൽ ഗൈബുമായി ബന്ധപ്പെട്ട വിഷയമാണ് നമ്മൾ സംസാരിച്ചത്. എന്നാൽ ദുൽഖഅദ് മാസം പറന്ന ഈ സന്ദർഭത്തിൽ ലക്ഷോപലക്ഷം ഹാജിമാർ വിശുദ്ധ ഹജ്ജ് കർമ്മത്തിനുവേണ്ടി മക്കയെ ലക്ഷ്യം വെച്ച് പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മുടെ നാട്ടിലും ഹാജിമാർ യാത്രയാകുകയും യാത്രയ്ക്ക് വേണ്ട മുന്നൊരുക്കങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ഈ സന്ദർഭത്തിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട ചില സംഗതികളാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഹജ്ജ് തുടക്കം മുതൽ ഒടുക്കം വരെ തൗഹീദുമായി, ഇസ്ലാമിലെ ഏകദൈവ സിദ്ധാന്തവുമായി അഭേദ്യമാമിതം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഇബാദത്താണ്. തൽബിയത്ത് ലബൈക് അല്ലാഹുമ്മ ലബൈക്, അല്ലാഹുവേ നിന്റെ വിളിക്ക് ഉത്തരം ചെയ്ത് ഞങ്ങളിതാ വന്നിരിക്കുന്നു, ലാ ശരീക ലക്, നിനക്ക് യാതൊരു പങ്കുകാരുമില്ല എന്ന് തുടങ്ങുന്ന തൽബിയത്ത് മുതൽ അവസാനം തക്ബീർ ചൊല്ലിക്കൊണ്ട് അല്ലാഹുവേ നീയാണ് അത്യുന്നതൻ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് ജംറയിൽ ഏറിലൂടെ അവസാനിപ്പിക്കുന്ന ഹജ്ജ് കർമ്മങ്ങൾ, അതിലങ്ങോളം ഇങ്ങോളം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദിനെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ അവിടെ പ്രാവർത്തികമാക്കുന്നത്. ഹജ്ജിൽ ഒരു സ്ഥലത്തും അല്ലാഹു അല്ലാത്തവരോടുള്ള ഒരു പ്രാർത്ഥനയുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെയും ഒക്കെ അനുസ്മരിക്കുന്ന പല രംഗങ്ങളും ഹജ്ജിലുണ്ടെങ്കിലും പക്ഷെ അവരോടൊന്നും ഒരു പ്രാർത്ഥനയുമില്ല. അതുകൊണ്ടുതന്നെ ഹജ്ജ് ആസകലം തൗഹീദാണ് എന്ന കാര്യം നമ്മുടെ ഹാജിമാർ മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, നമ്മുടെ നാട്ടിൽ നിന്നും ഹജ്ജിന് പോകുന്ന പലരും കലിമത്ത് തൗഹീദിന് വിരുദ്ധമായ പലതും വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ്. അത്തരം ശിർക്കൻ വിശ്വാസങ്ങളും പ്രവൃത്തികളുമായി അവർ ഹജ്ജിലേക്ക് പ്രവേശിച്ച് അതേ വിശ്വാസത്തോടുകൂടി തന്നെ അവർ തിരിച്ചു വരുന്നു. അതുകൊണ്ട് തന്നെ അവരെ ഹജ്ജിന്റെ പ്രതിഫലം, ഹജ്ജ് മബ്റൂറായ പുണ്യകരമായ ഹജ്ജായി മാറാനുള്ള അവസരം അവർക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ശിർക്ക്, അള്ളാഹുവിൽ പങ്കുചേർക്കൽ, അത് നമ്മുടെ വിശ്വാസത്തിലോ കർമ്മത്തിലോ കലർന്നു കഴിഞ്ഞാൽ മറ്റ് അമലുകളെയെല്ലാം അത് പൊളിച്ചു കളയും, നിഷ്ഫലമാക്കി കളയും എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമായ വിശ്വാസങ്ങളും കർമ്മങ്ങളും ഉള്ള ആളുകൾ ഹജ്ജിന് പുറപ്പെടുമ്പോൾ അവർ ഹജ്ജിനെ സംബന്ധിച്ചും തൗഹീദിനെ സംബന്ധിച്ചും ശരിക്കും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. കാരണം ഹജ്ജ് മഹത്തായ ഒരു ഇബാദത്താണ്. അതുകൊണ്ട് തന്നെ ഹജ്ജിനെ ഫലശൂന്യമാക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഹാജി വളരെ ഗൗരവാംവിധം ഓർക്കേണ്ടതുണ്ട്. ഹജ്ജിൽ നമുക്ക് ലഭിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പാഠമാണ് ഇബാദത്ത് അല്ലാഹുവിന് മാത്രമേ അർപ്പിക്കാവൂ എന്ന പാഠം. ഹാജി ഹജ്ജിലും ഉംറയിലും ആവർത്തിച്ച് ചൊല്ലുന്ന തൽബിയത്ത് അത് തൗഹീദിന്റെ പ്രഖ്യാപനവും അതോടൊപ്പം ശിർക്കിന്റെ നിരാകരണവുമാണ്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് തുടങ്ങുന്ന വാചകത്തിൽ അല്ലാഹുവേ നിന്റെ വിളിക്കുത്തരം ചെയ്ത് ഞാനിതാ വന്നിരിക്കുന്നു, ലാ ശരീകലക, നിനക്ക് യാതൊരു പങ്കുകാരുമില്ല എന്ന പ്രഖ്യാപനം, ആ പ്രഖ്യാപനത്തെക്കുറിച്ച് ഷെയ്ഖ് അബ്ദുൽ ബഷീർ അബ്ബാദ് അദ്ദേഹത്തിന്റെ തബ്സീറുൻ നാസിക് എന്ന ഹജ്ജിനെ കുറിച്ചുള്ള ഗ്രന്ഥത്തിൽ പറയാണ്, വഖദ് ഇസ്തമലത്ത് തൽബിയത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഇസ്ബാത്തി തൗഹീദി വൽ ബറാഅത്തി മിനൽ ശിർക്കി, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൽബിയത്ത് തൗഹീദിനെ സ്ഥാപിക്കുകയും ശിർക്കിൽ നിന്ന് മോചനം നേടുകയും ചെയ്യുന്ന ആശയമാണ് ഉൾക്കൊണ്ടിട്ടുള്ളത്. വഹുവ മുഖ്തല കലിമത്തുൽ ഇഖ്ലാസ് ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തുൽ ഇഖ്ലാസിന്റെ താല്പര്യവും അത് തന്നെയാണ്. അപ്പൊ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലയിലെ ഇല്ലല്ലാ എന്ന ഭാഗത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ലാ ശരീക ലക എന്ന ഭാഗം ലാ ഇലാഹ എന്നതിനെയുമാണ് പ്രതിനിധീകരിക്കുന്നത് എന്ന് ഷെയ്ഖ് അവർകൾ ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജിനെ സംബന്ധിച്ച് ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് ഹജ്ജിൽ പ്രവേശിച്ചു എന്ന് പറയുന്നിടത്ത് ഫഅഹല്ല ബിത്തൗഹീദ്, തൗഹീദ് കൊണ്ട് ശബ്ദം ഉയർത്തി എന്നാണ്. അപ്പൊ തൽബിയത്തിന്റെ ശരിയായ അർത്ഥവും ആശയവും മനസ്സിലാക്കാത്തവരോ തെറ്റിദ്ധരിച്ചവരോ ആണ് ഇന്ന് നമ്മുടെ നാട്ടിൽ നിന്നും ഹജ്ജിന് പോകുന്ന പല ആളുകളും. അവരുടെ മനസ്സിൽ ഒരുപാട് പങ്കുകാരെ വെച്ചുകൊണ്ടാണ് ലാ ശരീക്കലക്കാൻ നിനക്ക് യാതൊരു പങ്കുകാരുമില്ല എന്നവർ പറയുന്നത്. പലരും വീട്ടിൽ നല്ലൊരു മൗലിദ് കഴിച്ചിട്ടാണ് പോവുക. കേരളക്കാർക്ക് പ്രിയപ്പെട്ട മംഗൂസ് മൗലിദാണ് പല വീട്ടിലും നടത്താറുള്ളത്. ഈ മംഗൂസ് മൗലിദിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്ന വരികളുണ്ട്. യാ സയ്യിദ സാദാത്തി ജിഇതുക ഖാസിദ, നേതാക്കളുടെ നേതാവേ, ഞാനിതാ നിങ്ങളെ ഉദ്ദേശിച്ചു വന്നിരിക്കുന്നു. അർജു ഹിമാക, നിങ്ങളുടെ സംരക്ഷണം ഞാൻ പ്രതീക്ഷിക്കുന്നു. ഫലാ തുഹയ്യിബ് മഖ്സദി, എന്റെ ലക്ഷ്യത്തെ തങ്ങൾ പരാജയപ്പെടുത്തല്ലേ. ഖദ ഹല്ല ബീമാ ഖദ അലിംത മിനൽ അദാ വല്ലുൽമി വല്ലാഫി ശദീദ ഫസ്ഇദി, ഇദാ എനിക്ക് വന്നുപെട്ടിട്ടുള്ള മർദ്ദനങ്ങൾ, ദൗർബല്യങ്ങൾ ഇതെല്ലാം നിങ്ങൾക്കറിയാമുള്ള നബിയെ, അതുകൊണ്ട് എന്നെ സഹായിക്കണേ. ഇങ്ങനെ പച്ചയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ച് ദുആ ചെയ്യുന്ന മൗലിദും അതുപോലെ വേറെ പല മൗലിദിലും ആരുടെ പേരിലാണ് മൗലിദ്, ആ മഹാനെ വിളിച്ച് തേടുന്നു, അത് മൗലിദിൽ കാണാൻ സാധിക്കും. അങ്ങനെയുള്ള മൗലിദ് കഴിച്ചിട്ടാണ് പല ആളുകളും ഹജ്ജ് യാത്രക്ക് ഒരുങ്ങുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്നും ഹജ്ജിന് പോകുന്ന ആളുകൾ തൊട്ടടുത്ത ജാറത്തിൽ നിന്നാണ് അവർ ഹജ്ജ് യാത്ര ആരംഭിക്കുന്നത്. സിയാറത്ത് കം ഹജ്ജ് പാക്കേജ് ടൂർ എന്നാണ് ട്രാവൽസുകാരിപ്പോൾ അതിന് പേര് കൊടുത്തിട്ടുള്ളത്. സിയാറത്തും പാക്കേജും ടൂറും ഉൾപ്പെട്ട ഒരു ഹജ്ജ്. സിയാറത്ത് എന്ന് പറഞ്ഞാൽ ജാറം സിയാറത്തുകൾ. എന്തിനാണ് ഈ ജാറങ്ങൾ സിയാറത്ത് ചെയ്യുന്നത്? ജാറത്തിൽ മറമാടപ്പെട്ട മഹാന്മാരോട് പ്രാർത്ഥിക്കാൻ വേണ്ടി, അവരോട് സങ്കടം പറഞ്ഞിട്ട് അവരെ തവക്കുലാക്കിയിട്ട് അവരെ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ട് പോവാൻ വേണ്ടി. പല ആളുകളും ഹജ്ജിന് തീരുമാനിച്ചാൽ ഉടൻ തന്നെ ജാറത്തിൽ പോകും, എന്നിട്ട് അവിടെ നിന്ന് സിയാറത്ത് ചെയ്ത് അദ്ദേഹത്തോടൊന്ന് പറഞ്ഞിട്ടാണ് പാസ്പോർട്ട് എടുക്കാൻ വരെ പോവുക. പെട്ടെന്ന് പാസ്പോർട്ട് കിട്ടിയാൽ പറയും, ഓ ഓറ ബർക്കത്ത് കൊണ്ട് വേഗം പാസ്പോർട്ട് കിട്ടി. ഹജ്ജിന് ചാൻസ് കിട്ടിയാൽ പറയും, ഞാൻ ആദ്യം ജാറത്തിൽ പോയതുകൊണ്ട് ഓറ ബർക്കത്ത് കൊണ്ട് നമുക്ക് ഹജ്ജിന് പോകാൻ ചാൻസ് കിട്ടി. ഇങ്ങനെ മരിച്ച മഹാന്മാര്, അവിടെ മറമാടപ്പെട്ട് കിടക്കുന്ന മഹാന്മാര് അവർക്ക് മറഞ്ഞ കാര്യങ്ങൾ അറിയുമെന്നും അവരോട് പ്രാർത്ഥിക്കാമെന്നും അവർ നമ്മുടെ സങ്കടങ്ങൾ അറിയുമെന്നും ഒക്കെയുള്ള ശിർക്കൻ വിശ്വാസത്തോടുകൂടിയാണ് പല ആളുകളും ഹജ്ജിന് പോകുന്നത്. അവരെ മനസ്സ് മുഴുവൻ മദീന സിയാറത്താണ്, അല്ലാതെ മക്കയിൽ ചെന്നിട്ട് മിനായിലും അറഫായിലും മുസ്ദലിഫയിലും ചെയ്യുന്ന കർമ്മങ്ങളെക്കാളേറെ അവർ വലിയ പ്രാധാന്യമായി കാണുന്നത് മദീനയിൽ ചെന്ന് റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുത്ത് പോയിട്ട് പ്രാർത്ഥിക്കുക. ഇവിടുന്ന് ചോദിച്ചിട്ട് കിട്ടാത്ത പലതും അവിടുന്ന് കിട്ടുമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. മക്കളില്ലാത്തവർക്ക് മക്കൾ, മാറാരോഗികൾക്ക് ഫലസിദ്ധി, കല്യാണം കഴിയാത്തവർക്ക് കല്യാണം വരാൻ, കടം വീടാത്തവരെ കടം വീടാൻ, ഇങ്ങനെ നാളിതുവരെ അള്ളാഹുവിനോട് ചോദിച്ചു കിട്ടാത്ത പലതും അവിടെ പോയി അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്. മാത്രമല്ല, റസൂലിന്റെ ഖബറിനടുത്ത് പോയിട്ട് നേർക്ക് നേരെ ദുആ ചെയ്യാനുള്ള ഒരു അവസരം എന്നാണ് ഹജ്ജിനെ സംബന്ധിച്ച് ഈ ഖൗമ് പലരും മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ജാരത്തിൽ പോയി, തൊട്ടടുത്ത ജാരത്തിൽ പോയി, തൊട്ടടുത്ത ജാരത്തിൽ പോയി, ജാറുകളിലുള്ളവരോടൊക്കെ തവക്കുലാക്കി അവരെ ഏൽപ്പിച്ചിട്ടാണ് ഹജ്ജിന് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ പല ആളുകളുടെയും ഹജ്ജ് അത് ശിർക്ക് കലരുകയും അതിന്റെ ഫലമായി ഫലശൂന്യമാവുകയും ചെയ്തിരിക്കുന്നു. ഖബർ സിയാറത്ത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. നമ്മളും ഖബർ സിയാറത്തിനെതിരല്ല. ഖബർ സിയാറത്ത് നല്ലതാണ്, പക്ഷെ എന്തിനു വേണ്ടി? മരണത്തെ ഓർക്കാൻ വേണ്ടി, മരിച്ച ആളുകൾ ഖബറിൽ കിടക്കുന്നവർക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ വേണ്ടി, ഈ ദുനിയാവിനോട് വിരക്തി തോന്നാൻ വേണ്ടി, മരണത്തെ ഓർക്കാൻ വേണ്ടി, ഇതിനൊക്കെയാണ് ഖബർ സിയാറത്ത് അനുവദിച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ മഹാന്മാരുടെ ഖബറുകൾ തേടിപ്പോകുന്ന, ജാറങ്ങൾ തേടിപ്പോകുന്ന ആളുകൾ ആ മഹാന്മാരോട് പ്രാർത്ഥിക്കുവാനും ആഗ്രഹ സഫലീകരണങ്ങൾക്ക് വേണ്ടി അവരോട് ചോദിക്കാനുമാണ് പോകുന്നത്. ഇത് തനിച്ച ശിർക്കാണ്. അള്ളാഹുവിനോട് ചോദിക്കേണ്ട കാര്യങ്ങൾ അവന്റെ പടപ്പുകളോട് ചോദിക്കുകയാണ്. മദീനയിൽ പോകുന്നതിനെ കുറിച്ച് പോലും ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയായ മസ്ജിദുൻ നബവിയിൽ അവിടെ പോയി നിസ്കരിക്കുക എന്ന നിയ്യത്തിലാണ് മദീനയിൽ പോകുന്നത്. ഹജ്ജുമായി മദീന സിയാറത്തിന് ഒരു ബന്ധവുമില്ല. ഒരാൾ ജിദ്ദയിൽ പോയി, മക്കയിൽ പോയി ഹജ്ജ് ചെയ്തു, മിന അറഫ മുസ്ദലിഫ ഒക്കെ കഴിഞ്ഞ് തിരിച്ചു നാട്ടിലേക്ക് വന്നു, മദീനയിൽ പോയില്ല എങ്കിൽ പോലും അയാളുടെ ഹജ്ജിന് യാതൊരു കോട്ടവും സംഭവിക്കുകയില്ല. അതേസമയത്ത് മക്കയിൽ വരുന്ന ആളുകൾ ഇനി മദീനക്കായിട്ട് വേറെ വിസ എടുത്ത് വരാൻ പറ്റില്ലല്ലോ എന്ന നിലക്ക് മദീനയിലും പോകും. പക്ഷെ നമ്മുടെ പല ആളുകളും മനസ്സിലാക്കിയിട്ടുള്ളത് ഹജ്ജിന്റെ നേർക്കുനേരെയുള്ള ബന്ധം റസൂലുള്ളാഹിയുടെ ഖബറുമായിട്ടാണ് എന്നാണ്. ഖബർ വാജിബാണെന്നും വാജിബിനോട് അടുത്തതാണെന്നും ഒക്കെ വിശ്വസിക്കുന്ന പല ആളുകളുമുണ്ട്. അവർ അവലംബിക്കുന്ന തെളിവുകളാകട്ടെ ദുർബലമായ, തെളിവിന് കൊള്ളാത്തതും അതുപോലെ തന്നെ റസൂലിന്റെ മേൽ കെട്ടിയുണ്ടാക്കിയതുമായ കള്ള ഹദീസുകളാണ്. മൻസാറ ഖബരി വജബത്തിലെ ഊ ഷഫാഅത്തി, ആരെങ്കിലും എന്റെ ഖബർ സന്ദർശിച്ചാൽ അവന്റെ ഷഫാഅത്ത് നിർബന്ധമായും ലഭിക്കുന്നതാണ്. അതുപോലെ മൻ ഹജ്ജ ഫസാറ ഖബരി ബഅദ വഫാത്തി ഫകഅന്നമാ സാറനീ ഫീ ഹയാത്തി, ആരെങ്കിലും ഹജ്ജ് ചെയ്തു എന്റെ വഫാത്തിന് ശേഷം എന്റെ ഖബർ സന്ദർശിച്ചു, അയാൾ ജീവിതകാലത്ത് എന്നെ സന്ദർശിച്ചവനെ പോലെയാണ്. ഇതെല്ലാം ഹാഫിദ് ഇബ്നു ജറർ അസ്ഖലാനി പറഞ്ഞു. അക്സർ ബുതൂനി ഹാദിഹിൽ അഹാദീസ് മൗലുഅ, ഈ പറഞ്ഞിട്ടുള്ള ഹദീസുകളിലെ മത്തനുകൾ ഏതാണ്ടെല്ലാം, അധിക മത്തനുകളും അധിക ടെക്സ്റ്റും എന്താണ്, റസൂലുള്ളാഹിന്റെ പേരിൽ ആരോ കെട്ടി ഉണ്ടാക്കിയതാണ്. അപ്പൊ ഖബർ സിയാറത്തിന് പ്രേരിപ്പിക്കുന്ന ഹദീസ് അല്ലാതെ ഇവിടെ റസൂലുള്ളാഹിന്റെ ഖബറിന് സിയാറത്ത് ചെയ്യാൻ പ്രത്യേകം പ്രേരിപ്പിക്കുന്ന ഒരൊറ്റ ഹദീസും സ്വഹീഹായി വന്നിട്ടില്ല. അങ്ങനെ സഹാബികള് പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അടുക്കൽ പോയി എപ്പോഴും സിയാറത്ത് ചെയ്യുന്ന സമ്പ്രദായവും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ കാണുകയോ നാം ചെന്നത് നബി അറിയുകയോ ഒക്കെ ചെയ്യുമെന്നാണ് പല ആളുകളും വിചാരിക്കുന്നത്. ഖബറിന്റെ അടുക്കൽ ചെന്നാൽ തല താഴ്ത്തി കൈകൾ കൈകാലുകൾ അടക്കി ഒതുക്കി വെച്ച് കണ്ണും പൂട്ടി വിനയത്തോടും താഴ്മയോടും കൂടി നിൽക്കണം. റസൂല് നമ്മ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. അതുകൊണ്ട് ആ നിലക്കാണ് റസൂലിനെ വിളിച്ച് സഹായം തേടുകയോ അല്ലെങ്കിൽ റസൂലിനെ ഇടയാളനാക്കിക്കൊണ്ട് അള്ളാഹുവിനോട് സഹായം തേടുകയോ ഒക്കെ ചെയ്യുന്നത്. പല ആളുകളും പലരും കൊടുത്തയച്ച സലാം ഉണ്ടാവും. റസൂലുള്ളാഹിക്ക് ഒരു സലാം പറയണം, നീ എന്റെ വകാൻ എന്ന് പറയും. നമ്മൾ ഇവിടുന്ന് സലാം പറയുന്നുണ്ട്, അസ്സലാമു അലൈക അയ്യുഹ നബിയു. അതെങ്ങനെ അവിടേക്ക് എത്തുന്നത്? അല്ലാഹു മലക്കുകൾ ഏൽപ്പിച്ചിട്ടുണ്ട്, ഇന്ന ലില്ലാഹി മലായികത്തുൻ സയ്യാഹീന യുബല്ലിഗൂന ഉമ്മത്തി അസ്സലാം, എന്റെ ഉമ്മത്ത് എനിക്ക് സലാം എത്തിച്ചേരുന്ന എത്തിച്ചു തരുന്ന ലോകത്ത് നാനാഭാഗത്തും ചുറ്റിക്കറങ്ങുന്ന മലക്കുകളുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഹദീസിൽ കാണാൻ സാധിക്കും. സഹാബികളൊക്കെ റസൂലുള്ളാഹിന്റെ ഖബറിൽ ചെന്ന് അസ്സലാമു അലൈക യാ റസൂലുള്ളാഹ്, അസ്സലാമു അലൈക യാ അബൂബക്കർ സിദ്ദീഖ്, അസ്സലാമു അലൈക ഉമർ ഫാറൂഖ്. റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുത്തുള്ള രണ്ട് ഖബറുകൾ ഉമർ ഫാറൂഖ് റളിയല്ലാഹുവിന്റേതും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റേതുമാണ്. ഇവർക്ക് മൂന്ന് പേർക്കും അള്ളാഹുവിന്റെ റസൂല് നിങ്ങൾക്ക് അള്ളാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ, അബൂബക്കർ സിദ്ദീഖ് എന്നവരെ നിങ്ങൾക്ക് അള്ളാഹുന്റെ രക്ഷയുണ്ടാകട്ടെ, ഉമർ ഫാറൂഖ് എന്നവരെ നിങ്ങൾക്ക് അള്ളാഹുന്റെ രക്ഷയുണ്ടാകട്ടെ എന്നിങ്ങനെ സലാം പറഞ്ഞ് പോവുകയല്ലാതെ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നില്ല. ഇത് അവരുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ വെച്ച് അവരോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല, പക്ഷേ ദുആക്ക് ഉത്തരം കിട്ടുന്നൊരു സ്ഥലമല്ലേ എന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട്. ഒരിക്കലുമല്ല. റസൂലുള്ളാഹിന്റെ ഖബറോ അല്ലെങ്കിൽ ഏതെങ്കിലും മഹാന്മാരുടെ ഖബറിന്റെ അടുക്കലുള്ള സ്ഥലം ദുആക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബികളോ താബികളോ ഒന്നും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഈ നടക്കുന്ന ഹജ്ജ് കർമ്മത്തിന് പോകുന്ന പുറപ്പെടുന്ന ആളുകൾ തൗഹീദ് മനസ്സിലാക്കാതെ പോയാൽ അവരൊരുപാട് ശിർക്കിൽ അകപ്പെടും. അവിടുന്ന് പോയിട്ട് റസൂലുള്ളാഹിനോട് പ്രാർത്ഥിക്കുക, മദീനത്തവിടെയുള്ള ബഖീ ഖബർസ്ഥാനിൽ പോയിട്ട് അവിടെ മറമാടപ്പെട്ട സഹാബികളോട് പ്രാർത്ഥിക്കുക, ഉഹദിൽ പോകുമ്പോൾ ഉഹദീങ്ങളോട് പ്രാർത്ഥിക്കുക, ഇങ്ങനെ അള്ളാഹു വല്ലാത്തവരോട് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ഇസ്തിഗാസായ നോമനെ പേരിട്ടുകൊണ്ട് അവരോട് ദുആ ചെയ്യുക. ഈ ശിർക്ക് പല ആളുകളിലും വന്നു പോകുന്നതുകൊണ്ട് അവർ ഹജ്ജ് തന്നെ ഫലശൂന്യമായി പോകുമെന്ന പേടി അവർക്കുണ്ടായിരിക്കണം. സിയാറത്ത് ഒരുപാട് ജാറങ്ങൾ സിയാറത്ത് ചെയ്ത് അവസാനം റസൂലുള്ളാഹിന്റെ ഖബറും അവിടെ സിയാറത്ത് ചെയ്ത് മനസ്സിലൊക്കെ എന്താണ്, ഇത്തരത്തിലുള്ള ഒരുപാട് ശിർക്കൻ വിശ്വാസങ്ങൾ വെച്ചു പുലർത്തിക്കൊണ്ടാണ് പല ആളുകളും പോകുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ തവാഫാകട്ടെ സഅയാകട്ടെ അതുപോലെ തന്നെ സഫായിലും മർവായിലുമുള്ള നൃത്തമാകട്ടെ, ഇതെല്ലാം തൗഹീദിന്റെ വിളംബരമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അത് ഹജ്ജിനെ സംബന്ധിച്ച് പഠിച്ചു നോക്കുന്ന ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ നമ്മൾ തവാഫ് ആരംഭിക്കുന്നത്. അത് തൗഹീദിന്റെ പ്രഖ്യാപനമാണ്. അല്ലാഹുവാണ് ഏറ്റവും ഉന്നതൻ. അല്ലാഹുവിന് പുറമെയുള്ളവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരും ആരാധിക്കുന്നവരും അല്ലാഹുവിന്റെ മഹത്വം കൽപ്പിക്കാത്തവരാണ്. മമ ഖദറുല്ലാഹ ഹഖ ഖദരിഹി, കണക്കാക്കേണ്ട പ്രകാരം അല്ലാഹുവിനെ കണക്കാക്കിയിട്ടില്ല എന്നാണ് മുശ്രിക്കുകളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അതുകൊണ്ട് ശരിയായ തൗഹീദ് ഉൾക്കൊള്ളാത്തവർ അവിടെ പോയാൽ റസൂലിനോട് പ്രാർത്ഥിച്ചും മഹാന്മാരോട് പ്രാർത്ഥിച്ചും അവരെ അമലുകൾ മുഴുവൻ നഷ്ടപ്പെടുത്തി തിരിച്ചു വരുന്ന ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തൗഹീദ് ശരിക്ക് പഠിച്ചുകൊണ്ടായിരിക്കണം ഹജ്ജിന് പോകേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കാനോ, സഹാബി അവിടെ മറമാടപ്പെട്ട് കിടക്കുന്ന മക്കയിലും മദീനയുമൊക്കെയുള്ള അൽമഅല ഖബർസ്ഥാനിലോ അൽബഖി ഖബർസ്ഥാനത്തോ മറമാടപ്പെട്ട് കിടക്കുന്നവരോടോ പ്രാർത്ഥിക്കാനാണ് പോകുന്നതെങ്കിൽ അവരെ ഹജ്ജ് തന്നെ ബാത്തിലായി പോകും എന്ന കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ കുടുംബങ്ങളിലൊക്കെയുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം എന്താണ് തൽബിയത്തിന്റെ അർത്ഥം, എന്താണ് നമ്മൾ തവാഫിൽ പറയുന്ന അല്ലാഹു അക്ബറിന്റെ താല്പര്യം. സഫായിലും മർവയിലും നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ, അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല, അവൻ ഏകനാണ്, അവനൊരു പങ്കുകാരുമില്ല. കണ്ടോ, അങ്ങനെയാണ് തൗഹീദിന്റെ പ്രഖ്യാപനമാണ് അവിടെയൊക്കെ നടത്തുന്നത്. അറഫയിലും കൂടുതൽ പറഞ്ഞിരുന്നത് ആ വാചകമായിരുന്നു ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഅലാ കുല്ലി ശൈഇൻ ഖദീർ. അതുകൊണ്ട് ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഹജ്ജ് ആ സകലം തൗഹീദാണ്, ശിർക്കിന്റെ അംശം പോലുമില്ല. ഹജ്ജിൽ നാം കയറി അനുസ്മരിക്കുന്ന ഇബ്രാഹിം നബിയെ കുറിച്ച് അള്ളാഹു പറയുന്നത് വമാ ഖാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ശിർക്കന്മാരിൽ ഉൾപ്പെട്ടിരുന്നില്ല എന്നാണ്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിലോ കർമ്മത്തിലോ ശിർക്കില്ലാതെ യഥാർത്ഥ തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് നാം ജീവിക്കണം. അതായിരിക്കണം ഹാജി ഹജ്ജിനു ശേഷം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. ശിർക്കും കുഫറും വന്നുപോയാൽ പിന്നെ അത് പൊറുക്കപ്പെടാത്ത പാപമായി ആ നിലക്ക് തന്നെ നമ്മൾ മരിച്ചുപോയാൽ നാളെ പരലോകത്ത് നരകമായിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഹജ്ജ് മുഖേന, പുണ്യകരമായ ഹജ്ജ് മുഖേന നമുക്ക് കിട്ടേണ്ടത് സ്വർഗമാണ്. ആ സ്വർഗം ലഭിക്കണമെങ്കിൽ ഹജ്ജിനെ നിഷ്ഫലമാക്കുന്ന മുഴുവൻ കാര്യങ്ങളും നാം വർജിക്കണം. അതിനായി നാം ഹജ്ജ് എന്താണെന്ന് പഠിക്കുകയും ഹജ്ജിൽ ഓരോ കർമ്മങ്ങളിലുള്ള പാഠം ശരിക്കും ഉൾക്കൊള്ളുകയും ചെയ്യണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വതാല തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലം. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.